ദൈവവചന ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 11-ാമത്തെ വാക്യം ദയവായി വായിക്കാം. ആക്സ് ദി അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 5 ആൻഡ് വേഴ്സ് 11. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ ദിവസം അടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അല്പസമയം കൂടെ ഞങ്ങൾ നിന്റെ സന്നിധിയിലിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഈ പകൽക്കാലം സ്വർഗീയ ഭോജനം കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ. സകല മഹത്വവും തിരുമേനിക്ക് തരുന്നു. മശിഹായുടെ നിസ്തുല്യ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. വിശുദ്ധ വേദപുസ്തകം ഒരു വലിയ കെട്ടിടമായി ചിത്രീകരിക്കുമ്പോൾ 66 മുറികളുള്ള ഒരു വലിയ സൗധമായി ഇതിനെ ചിത്രീകരിക്കുമ്പോൾ 44-ാമത്തെ മുറിയായ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം വേദഗ്രന്ഥം എന്ന മഹാഹർമ്മ്യത്തിൻ്റെ പവർ ഹൗസ് ശക്തി സംഭരണശാല 1-ാം അധ്യായം ഈ ഷാൽ റിസീവ് പവർ, നിങ്ങൾ ശക്തി ധരിക്കും എന്നുള്ള വാഗ്ദത്തം, അതാണ് താക്കോൽ. അത് കൊണ്ട് ഈ മുറിക്കുള്ളിൽ പ്രവേശിച്ചാൽ അടുത്തതായി നാം കാണുന്നത് സെക്കൻഡ് പാർട്ട്, ശക്തിയുടെ സംഭരണമാണ്. 120 പേർ പരിശുദ്ധാത്മ നിറവിൽ ആത്മശക്തിയിൽ ആരാധിച്ച് പുതുഭാഷകൾ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഫില്ലിംഗ് ഓഫ് ദ പവർ. തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഈ ശക്തിയുടെ സ്പർശനത്താൽ പിറവിയിലെ മുടന്തനായി ഒരുവൻ സൗഖ്യം പ്രാപിച്ച് തുള്ളിച്ചാടി പള്ളി കയറി ഹല്ലേലൂയ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വോൾട്ടേജ് പിന്നെങ്ങ് കൂടി. ആള് മാത്രമല്ല കുലുങ്ങുന്നത്, പ്രാർത്ഥന മുറിയും കൂടെ കുലുങ്ങുക. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അത്ര വോൾട്ടേജ് കൂടിയത് കൊണ്ടാകണം 5-ാം അധ്യായത്തിൽ ഒരു ഭാര്യയും ഭർത്താവ് ഷോക്കടിച്ച് ചത്തുപോയി. ഇതും ഈ പവർ ഹൗസിലുണ്ട്. ദൈവമക്കളെ, പെന്തക്കോസ്റ്റ് സഭ ഒരു അനുഗ്രഹമാണ് നേരെ ചൊവ്വെ പോകുന്നവർക്ക്. വഴി തെറ്റി ഇതിനകത്ത് നിന്നാൽ നിന്റെ കഷ്ടകാലത്തിനാണ് ഈ പെന്തക്കോസ്റ്റ് ചേർന്നത്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നേരായുള്ള വഴിയിൽ, ചൊവ്വായുള്ള വഴിയിൽ ആത്മാവിനെ അനുസരിച്ച് ഹൃദയങ്ങളെ അറിയുന്ന ദൈവം മുൻപിൽ നിഷ്കളങ്കമായ ജീവിതം ചെയ്യുന്നവർക്ക് പെന്തക്കോസ്റ്റ് അനുഗ്രഹമാണ്. വഴി പിഴച്ച കൃത്രിമ മാർഗത്തിലൂടെ വഞ്ചനാപരമായി ദൈവസഭയിൽ തുടരുമോ, നീയും ഷോക്കടിച്ച് താഴെ വീണു പോകും. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇത് കേട്ടവർക്കെല്ലാം എന്തുകൊണ്ടായി? ദൈവത്തിന് സ്തോത്രം. കുതിച്ച് കുതിച്ച് പാഞ്ഞ് ലോകരാഷ്ട്രങ്ങളുടെ മേൽ തല ഉയർത്തിക്കൊണ്ട് വീമ്പടിച്ച അമേരിക്കയുടെ ചരിത്രത്തിൽ 9/11 ഒരു മഹാഭയമായി. ഇതുപോലെ ഇവിടെ ഒരു 5/11 എന്താ ഇത്ര സഭാചരിത്രത്തിലെ മഹാഭയം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയുടെ വീമ്പടി, ആ നിഗള മനോഭാവം എല്ലാം നീങ്ങിയത് 9/11. മുഴുവൻ ലോകവും ഭയപ്പെട്ടു, അമേരിക്ക കിടിലം കൊണ്ടുപോയി. അങ്ങനെയെങ്കിൽ ദൈവസഭയുടെ ചരിത്രത്തിൽ ഒരു 5/11 കേട്ടവർക്കെല്ലാം എന്തുണ്ടായി? മഹാഭയമുണ്ടായി. 6-ാം അധ്യായത്തിൽ വോൾട്ടേജ് കുറഞ്ഞു. ആദ്യം സഭയുടെ ഭിന്നത ഉണ്ടാകുന്നത് 6th ചാപ്റ്ററിലാണ്. വോൾട്ടേജ് കുറയുമ്പോൾ ഭിന്നത ഉളവാകും. നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ ഇലക്ട്രിഫൈഡ് ആകുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് പെട്രോമാക്സ് ലൈറ്റ്. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല, പ്രായമുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്തോ പറയുന്നു. അതിനകത്ത് ഒരു മാൻഡിൽ ഉണ്ട്, അതിൽ നിരവധി സുഷിരങ്ങൾ ഉണ്ട്. ആ ലൈറ്റ് കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ ഒറ്റ സുഷിരവും എണ്ണാൻ കഴിയുകയില്ല. ലൈറ്റ് കെട്ടുപോകുമ്പോൾ ഓരോ സുഷിരവും എണ്ണിയെടുക്കാം. ഇതുപോലെ പലരായ നമ്മൾ പല കൾച്ചർ, പല ഭവനം, പല സംസ്കാരം, പല പശ്ചാത്തലത്തിൽ വന്ന നമ്മളെല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളുള്ള സഭകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ജ്വലിച്ചു നിൽക്കാമെങ്കിൽ അത് അപ്രത്യക്ഷമായി. പക്ഷേ അതൊക്കെ ഓവർലുക്ക് ചെയ്യും, ലൈറ്റ് കത്തി നിൽക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അഞ്ചാമധ്യായത്തിൽ ഷോക്ക് അടിച്ച് ചാരുന്നു, ആറാമധ്യായത്തിൽ വോൾട്ടേജ് കുറയുന്നു. തൽഫലമായി ഹീബ്രൂ സ്പീക്കിംഗ് പീപ്പിൾ, ഗ്രീക്ക് സ്പീക്കിംഗ് പീപ്പിൾ, എബ്രായ ഭാഷക്കാർ, യവന ഭാഷക്കാരും തമ്മിൽ ഒരു വേർപാടുണ്ടാകുന്നു. അങ്ങനെ ഇരിക്കവേ വെളിച്ചം തീരെ കെട്ടുപോകാത്ത ഒരു ബൾബ് അതിശക്തമായി പ്രകാശിച്ചു. അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ ആയിരുന്നു. ആരാന്നറിയാമോ? സ്തെഫാനോസ്. ഏത് കാലത്തും ദൈവസഭ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും വെളിച്ചം തീരെ കെട്ടുപോകാത്ത ചില ബൾബുകൾ ഉണ്ടായിരിക്കും ദൈവത്തിന്. പ്രൈസ് ഗോഡ്. അപ്പൊ എതിരാളുകൾ വിചാരിച്ചു ഈ ബൾബിനെ തല്ലി പൊട്ടിക്കാം, സഭയിലെങ്ങ് ഇരുട്ട് വ്യാപിക്കും. എല്ലാവരുടെ കല്ലെടുത്ത് ഈ ബൾബിനെ അങ്ങ് പൊട്ടിച്ചു. അതാണ് ഏഴാം അധ്യായം, ബൾബ് പൊട്ടുന്നു. പവർ ഹൗസിൽ 8th chapter, 9th chapter, 10th chapter അതിശക്തമായ മൂന്ന് ബൾബുകൾ വീണ്ടും പ്രകാശിക്കുകയാണ്. 8th chapter ഐത്യോപ്യ രാജ്യത്തിലെ ഫൈനാൻസ് മിനിസ്റ്റർ, ഐത്യോപ്യ രാജ്യത്തിലെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്നു. 9th chapter തർസോസിലെ ശൗൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് പെന്തക്കോസ്റ്റ് സഭയായി തീരുന്നു. 10th chapter കൊർനല്യോസ് എന്ന ഇത്താലിക പട്ടാളത്തിന്റെ സുബേദാർ കമാൻഡർ സെഞ്ചൂറിയൻ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് പെന്തക്കോസ്തുകാരനായി മാറുന്നു. ഒരു ബൾബ് പൊട്ടിയിടത്ത് മൂന്ന് ബൾബിനെ ഉയർത്തിയവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അടിച്ചമർത്താൻ തുടങ്ങിയാൽ അടിക്കടി ഉയരും സുവിശേഷ മാർഗം. ദൈവസഭയുടെ വളർച്ചയ്ക്ക് വിഘാതമുണ്ടാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ദൈവശക്തിയുടെ സൽവിനിയോഗത്തിന്റെ സാഫല്യങ്ങളും ദുർവിനിയോഗത്തിന്റെ തിക്താനുഭവങ്ങളും എന്ന് പറഞ്ഞാൽ അടുത്ത അധ്യായത്തിൽ മറ്റൊരു രാജാവ് ഷോക്കടിച്ച് ചാകുന്നു, ഹെരോദാ രാജാവ്. ഇങ്ങനെ നന്നായി ജീവിക്കുന്നവർ വളരെ ശോഭിക്കുന്നതും വഴി പിഴച്ചവർ നശിക്കുന്നതുമായ ഈ പവർ ഹൗസിൽ 5th chapter ആണ് തുറന്ന് ഇപ്പോൾ നാം വെച്ചിരിക്കുന്നത്. മലയാള ഭാഷയിൽ ഈ അധ്യായം തുടങ്ങുന്നത് എന്നാൽ എന്ന ഒരു പ്രയോഗത്തോടുകൂടെയാണ്. ഈ ഒന്നാം വാക്യം ഒന്ന് വായിക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ എന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. ഇത് ഇറ്റ്സ് ഇൻസ്പയർഡ് ബൈ ദ വേർഡ്, ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവിന്റെ നിശ്വാസ്യമായ വചനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട എന്നാൽ പ്രയോഗങ്ങളുണ്ട്, ശപിക്കപ്പെട്ട എന്നാൽ പ്രയോഗങ്ങളുണ്ട്. ബ്ലെസ്ഡ് ബട്ട്സ് ആൻഡ് കർസ്ഡ് ബട്ട്സ്. കനാനിലെ 30 രാജ്യങ്ങളെ തീരധീരം കീഴടക്കി, കനാനിലെ പട്ടണങ്ങൾ കീഴടക്കി, ഇസ്രായേലിലെ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭജിക്കുന്ന ചരിത്രം വിവരിക്കുന്ന യോശുവയുടെ പുസ്തകം 7th chapter തുടങ്ങുന്നത് എന്നാൽ എന്ന ഒരു പ്രയോഗത്തോടുകൂടെയാണ്. അവിടെ ദൈവ നിഷേധിക്കപ്പെട്ട വസ്തുക്കളെടുത്ത് മൂടിവെച്ച ഒരു മനുഷ്യൻ, അവന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആഖാൻ. ഒരു ആഖാൻ, ശപിക്കപ്പെട്ട എന്നാൽ പ്രയോഗത്തോടെ തുടങ്ങുന്നു. രാജാക്കന്മാരുടെ 1st chapter 17th verse അതുപോലെ മറ്റൊരു എന്നാൽ പ്രയോഗമുണ്ട്. ആഹാബ് രാജാവിന്റെ പത്നീപദം അലങ്കരിച്ച കുലടയായ ദുഷ്ടയായ ഈസബേൽ എന്ന ഒരു സ്ത്രീ മുഖാന്തരം കൊട്ടാരം മുതൽ കൊട്ടിൽ തുടങ്ങി വിഗ്രഹാരാധന ഇങ്ങനെ നിലവിലിരുന്ന ആ കാലത്ത്, ദൈവത്തെ മറന്ന കാലത്ത്, ഒരു മനുഷ്യൻ എന്നാൽ ഗിലയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാ വരയിൽ തോൽവാരം ധരിച്ച് ഒട്ടകരോമങ്ങളുടെ ഉടുപ്പുമിട്ട ഒരു പുരുഷൻ എന്ന് വേദപഠിതാക്കൾ പറയുന്നു. ആഹാബ് രാജാവിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ ഹോവയാണ്. ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും. ഒരനുഗ്രഹിക്കപ്പെട്ട എന്നാൽ 1 Chronicles 17. ഇനി 103rd chapter തുറന്നു നോക്കൂ. മനുഷ്യന്റെ ആയുസ് പോലെ ആകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ മനുഷ്യ ജീവിതത്തിൽ എത്ര ശൂരനും വീരനും നിഷ്ഠൂരനും ക്രൂരനും വൻപനും കൊമ്പനും, കേവലം ഒരു കാറ്റുപോലെ മാത്രം, വയലിലെ പൂപോലെ, അതേ കാറ്റുപോലെ. എഴുന്നേറ്റ് നിൽക്കുവാൻ നിനക്ക് കഴിയണമെങ്കിൽ ദൈവം കരുണ ചെയ്യണം. നീ പ്രശംസിക്കരുത്, പ്രശംസിക്കരുത്, ഒന്നിലും പ്രശംസിക്കരുത്. അങ്ങനെ നിസ്സാരത്വം വിവരിച്ചു വരുമ്പോൾ പതിനേഴാം വാക്യം മലയാളത്തിൽ എങ്കിലോ ഇംഗ്ലീഷിൽ The mercy of the Lord is from everlasting till everlasting. ലോകത്തിൽ നമ്മൾ കാണുന്നതെല്ലാം താൽക്കാലികം, എല്ലാവരുടെ സ്നേഹവും അവസാനിക്കും. എന്നാലോ ദൈവത്തിന്റെ ദയ തലമുറ തലമുറയായി നിൽക്കും. അവന്റെ ദയ അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി. ഒരു അനുഗ്രഹിക്കപ്പെട്ട എന്നാൽ പ്രയോഗം നോക്കൂ. ജോശുവ 7:1 ഒരു ശപിക്കപ്പെട്ട എന്നാൽ, 1 രാജാക്കന്മാർ 17:1 ഒരു അനുഗ്രഹിക്കപ്പെട്ട എന്നാൽ, 103 സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട എന്നാൽ, ഇതാ നമ്മുടെ വിചിന്തന വിഷയമായ അപ്പോസ്തല പ്രവൃത്തികൾ 5:1 1 അധ്യായത്തിൽ ശക്തിയുടെ വാഗ്ദത്തം, 2 അധ്യായത്തിൽ ശക്തിയുടെ സംഭരണം, 3 അധ്യായത്തിൽ ശക്തിയുടെ സൗഖ്യം, 4 അധ്യായത്തിൽ ശക്തിയുടെ മൂവ്മെന്റ്, 5 അധ്യായം തുടങ്ങുന്നു. എന്നാൽ ഒരു ശവിക്കപ്പെട്ട എന്നാൽ അവിടുത്തെ കഥാപുരുഷന്റെ പേരെന്ന് പറയാമോ സഹോദരന്മാരെ? എന്തുവാ? അനന്യാസ്. ആ പേര് ഞാൻ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. സ്തോത്രം സ്തോത്രം, ആരും ഇല്ലെന്ന് എനിക്കറിയാം. മലയാളികൾ ആരും ദൈവമക്കൾ ആരും സാധാരണ ഇടാത്ത പേരുകാരുണ്ട്. പക്ഷേ സാധാരണ സെലക്ട് ചെയ്യാത്ത ഒരു പേരാണ് അനന്യാസ് എന്നുള്ള പേര്. പിശാചിൻ്റെ പര്യായ പദമാണ് അതെന്ന ചില വിചാരിച്ചിരിക്കുന്നത്. അല്ല, One of the best names of the Holy Bible. What do you mean by Ananias? That means God is gracious. Devam kruvalu agunnu. ദൈവ കൃപ എന്ന് തന്നെ എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പേര് ആര്? 4 പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട് എന്ന് നാം ആദ്യം അറിയണം. നമ്പർ 1, നമ്മുടെ കഥാപുരുഷൻ ടെക്സ്റ്റിലെ സഫീറയുടെ ഭർത്താവായ അനന്യാസ്. നമ്പർ 2, പോസ്തോല പ്രവൃത്തികൾ 9 അധ്യായത്തിൽ ശൗലിനെ സ്നാനപ്പെടുത്തിയ അനന്യാസ്. ശൗലേ സഹോദര, നീ എന്തുവാ 3 ദിവസമായി നീ ഇതുവരെ സ്നാനപ്പെടാഞ്ഞത്? എന്താ ഇനി താമസിക്കുന്നത്? എന്താ എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞ ശൗലിന്റെ സ്നാപകനായ അനന്യാസ്. നമ്പർ 3, പോസ്തോല പ്രവൃത്തികൾ 23 അധ്യായത്തിൽ ശൗലിനെ അഥവാ പൗലോസിനെ വിസ്തരിക്കാനായി ഹൈ പ്രീസ്റ്റ് കം ജഡ്ജ്, മഹാപുരോഹിതനും ന്യായാധിപനുമായിരുന്ന ഒരു പുരുഷൻ, അവനോടാണ് വെള്ളവേച്ച ചുവരെ ദൈവം നിന്നെ അടിക്കും, നീ ന്യായപ്രമാണം അനുസരിച്ച് വിസ്തരിക്കാനിരിക്കുകയും അതിന് വിരോധമായിട്ട് എന്നെ അടിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴാ മിണ്ടാതിരി, ഇത് മഹാപുരോഹിതനാന്ന് ഓർത്തോണം. അപ്പോഴാ പൗലോസ് പറഞ്ഞ്, ഞാൻ അറിഞ്ഞില്ല ഇയാൾ മഹാപുരോഹിതനാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു അനന്യാസാണ് Acts 23. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളിൽ 5:9-23 3 അധ്യായങ്ങളിലായി 3 അനന്യാസുമാരെ കാണാം. 4 അനന്യാസിനെ പുതിയ നിയമത്തിൽ കാണുകയില്ല, പഴയ നിയമം തിരയണം. ദാനിയേൽ 1:6 എബ്രായ ബാലന്മാരായ 3 പേരെ ദൈവസന്നിധിയിൽ രാജഭോജനം കൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ലെന്ന് ഉറച്ച തീരുമാനം ചെയ്തവരെ ആ ശത്രുക്ക് മേശക്ക വേദന കോവെന്ന് പഠിപ്പിക്കരുത്. അത് അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് നെയിമാണ്. അവരുടെ ഒറിജിനൽ നെയിം ഹനന്യാവ്, മീശായേൽ, അസരിയാവ്. അതിലെ ആദ്യത്തെ പേരുകാരനായ ഹനന്യാവ് എന്നതിൻ്റെ അർത്ഥമാണ് അനന്യാസ് എന്ന് പറഞ്ഞാൽ. എബ്രായ ഭാഷയിൽ ഹനന്യാവെന്നും ഗ്രീക്ക് ഭാഷയിൽ അനന്യാസ് എന്നും പറയും. മത്തായിച്ചൻ, മാത്യു, മറിയാമ്മ, മേരി, ഇതുപോലെ മാത്രമേ ഉള്ളൂ ഹനന്യാവും അനന്യാസും. ഇങ്ങനെ 4 അനന്യാസുമാരെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 5:9-23 ദാനിയേൽ 1:6 4 അനന്യാസുമാരിൽ 2 പേര് അവരുടെ പേരിന് അന്വർത്ഥമായി ജീവിച്ചു, ദൈവകൃപയിൽ തന്നെ ജീവിച്ചു, ദൈവകൃപയിൽ അവസാനിച്ചു. 2 പേരുടെ പേര് നന്നായി ആയിരുന്നെങ്കിലും അവരുടെ പെരുമാറ്റം മോശമായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾ 2 പേരെ കാണും, നരകത്തിൽ ചെന്നാലും 2 പേരെ കാണും. അനന്യാസ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നല്ല പേരിട്ടത് കൊണ്ട് മാത്രം നമ്മളാരും സ്വർഗത്തിൽ പോകണമെന്നില്ല. നിന്റെ പേരിനേക്കാൾ നിന്റെ പെരുമാറ്റമാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. You may have a good name, but when you possess the name, unless and until your character, behavior is right, you cannot enter in the kingdom of God. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിൽ ഞാൻ ആദ്യം വന്ന 1983 വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കും, എന്നോട് ചോദിച്ചു ഹോട്ട് ഡോഗ് വേണോ? ഞാൻ ഞെട്ടിപ്പോയി. കോൾഡ് ഡോഗിനെ പോലും എനിക്ക് പേടിയാണ്. പിന്നെ എങ്ങനെ ഞാൻ ഹോട്ട് ഡോഗ് തിന്നുന്നത്? പിന്നെ മനസ്സിലാക്കിയത് പട്ടിയുടെ വാലില്ലാത്ത സാധനമാണ് ഹോട്ട് ഡോഗ്. ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന എഗ് റോളിൽ മുട്ട ചേർത്തിട്ടില്ലെന്നറിയാമോ? നെയ്യപ്പത്തിൽ നെയ്യില്ലെന്നുള്ളതറിയാമോ? സാൻഡ് എന്ന് പറഞ്ഞാൽ മണലെന്നാണ്. വിച്ച് എന്ന് പറഞ്ഞാൽ യക്ഷിയും. മണലും യക്ഷിയുമില്ലാത്ത സാധനമാണ് സാൻഡ്വിച്ച്. അറിയാമെന്നുണ്ടോ? അതിനകത്തൊരു മണലും കിട്ടുകയില്ല, യക്ഷിയും കിട്ടുക. മനസ്സിലാക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മണലോ യക്ഷിയും ഇല്ലെങ്കിലും പേരിന്റെ സാധനത്തിന്റെ പേരെന്താ? സാൻഡ്വിച്ച്. എഗില്ലാത്ത എഗ് റോൾ, പട്ടിയില്ലാത്ത ഹോട്ട് ഡോഗ്, നെയ്യില്ലാത്ത നെയ്യപ്പം, നെയ്യില്ലാത്ത നെയ്യാർ എന്നതുപോലെ കൃപയില്ലാത്ത രണ്ടനന്യാസമാർ. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, പേരിനേക്കാൾ വലുത് പെരുമാറ്റമാണെന്ന് ഓർക്കണം. ആമേൻ. ലെറ്റ് യുവർ ബിഹേവിയർ ബി അക്സെപ്റ്റബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ബിഹേവിയർ, ക്യാരക്ടർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പേര് നല്ലത് തന്നെ, പേര് കൊണ്ട് മാത്രം ദൈവസന്നിധിയിൽ എത്തുകയില്ല എന്ന് ഓർക്കണം. അമേരിക്കയുടെ പ്രശസ്ത പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കൺ ഒരു വിദ്വൽ സദസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സിമ്പിൾ അരിത്തമാറ്റിക്. How many legs would a sheep have if you will call its tail also a leg? എന്നായിരുന്നു ക്വസ്റ്റ്യൻ. മനസ്സിലായോ? നാല് കാലും ഒരു വാലുമുള്ള ഒരാടിന്റെ വാലിനെയും കൂടെ കാലെന്ന് വിളിക്കൂ. അങ്ങനെയെങ്കിൽ ടോട്ടലി ആടിന് എത്ര കാലുണ്ടായിരിക്കും എന്നായിരുന്നു. 4+1=5 എന്നെല്ലാവരും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അബ്സല്യൂട്ട്ലി റോങ്. നമ്മളെല്ലാവരും ആടിന്റെ വാലിനെ കാലെന്ന് വിളിക്കുമ്പോഴും കാല് കാല വാലു വാല, അപ്പോഴും നാല് കാലേ ഉള്ളൂ. പേര് മാറ്റി വാലിനെ കാലെന്ന് വിളിച്ചാലും ആടിന് നാല് കാലേ ഉള്ളൂ. മനസ്സിലായോ? How many legs would a sheep have if you call its tail also a leg? Only 4 legs. ഇതുപോലെ ദൈവമക്കൾ മനസ്സിലാക്കുക, നമ്മുടെ പേരിനേക്കാൾ വലുത് നമ്മുടെ പെരുമാറ്റമാണ്. അനന്യാസിന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു സഹോദരിമാർ പറഞ്ഞാട്ട്? ആ പേരുകാരുണ്ട് എന്ന് കൈമുക്കി ഇല്ല. ഭദ്രകാളി എന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് ചിലർ വിചാരിച്ചു. 100 കണക്കിന് കുഞ്ഞുങ്ങളെ ഞാൻ കരങ്ങളിലെടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്തോ ആ പേരെന്ന് 4-5 വട്ടം ചോദിക്കേണ്ടി വരും. വായി കൊള്ളാത്ത പേരുകൾ. ഒറ്റ കുഞ്ഞിന് പോലും സഫീർ എന്ന പേര് ഇട്ട ഒരു കൊച്ചിനെ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടില്ല. ആ പേരിൻ്റെ മോശം കൊണ്ടല്ല, ആ പേരും ബെസ്റ്റ് വണ്ണ ദ ബെസ്റ്റ് നെയിം ഇസ് ഇൻ ദ ബൈബിൾ, ബ്യൂട്ടി ക്വീൻ, സൗന്ദര്യവതി എന്നതിൻ്റെ അർത്ഥം. ഈ പേരെങ്ങനെ വന്നത് കൂടെ പറഞ്ഞു തരാം. പഴയ നിയമത്തിൽ മീഖായുടെ ഒരു ചെറിയ പ്രവചനമില്ലേ? അതിൻ്റെ 1:11 ഷാഫീർ എന്നൊരു തങ്കത്തെക്കുറിച്ച് കാണാം. മീഖ 1:11 ഷാഫീർ എന്നെഴുതുന്ന സ്ഥാനത്ത് ബ്രാക്കറ്റിൽ അലങ്കാര എന്ന ഒരു പ്രയോഗം ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അതേ നിങ്ങൾക്ക് അത് അത് റഫർ ചെയ്താൽ ശ്രദ്ധിക്കാം. ഷാഫീർ സമം എന്തോ ആ എന്തോ അത് ആ ഷാഫീർ അലങ്കാരം. മീഖ 1:11 ബ്യൂട്ടി, ഒരു പ്രഷ്യസ് ജുവലാ, ജുവൽ. അതുകൊണ്ട് തങ്കമ്മ, കനകമ്മ, പൊന്നമ്മ, രത്നമ്മ, അതായി സഫീറ കൊച്ചമ്മേ. മനസ്സിലായോ? ഇതെല്ലാം ഒരുപോലെ ഉള്ളു. തങ്കം, കനകം, രത്നം, പൊന്ന് എന്ന് നമ്മൾ പേരിടുന്നത് പോലെ തന്നെ സഫീറ. ഇറ്റ്സ് എ പ്രഷ്യസ് ജുവൽ. അപ്പോൾ വിവാഹം നടന്നത് ആര് തമ്മിലാ? കൃപയാകുന്ന ഞാൻ, സൗന്ദര്യമാകുന്ന നിന്നെ എന്നതുപോലെ ദൈവകൃപയും ദൈവ സൗന്ദര്യവും കൂടെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പുറന്തോടിലെ സൗന്ദര്യത്തിനല്ല വില. അന്തപുരത്തിലെ രാജകുമാരി ആരാ? ശോഭ. കിങ്സ് ഡോട്ടർ ഈസ് ഓൾ ഗ്ലോറിയസ് വിത്തിൻ. വിത്തിൻ രാജകുമാരി അവളുടെ അന്തരംഗത്തിൽ ശോഭയുള്ളവളാകുന്നു. ദൈവത്തിന് സ്തോത്രം. യെരുശലേം പുത്രിമാരെ, ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കുന്നെങ്കിലും, ആമേൻ, സലോമോന്റെ തിരശീല പോലെ അഴകുള്ളവളാകുന്നു. കാരണം എന്ത്? പുറന്തോടുള്ള സൗന്ദര്യത്തിനല്ല എന്റെ ദൈവം വില കൽപ്പിക്കുന്നത്, ആന്തരിക സൗന്ദര്യത്തിനാണ്. ആമേൻ. ദൈവസന്നിധിയിൽ ശുദ്ധമല്ലാത്തൊരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ഈ സുന്ദരിയായ സഫീറ. ആ നല്ല പേരുകാരിയായ സഫീറ, ഏറ്റവും നല്ല പേരുകാരായിരുന്നു അവർ. ഞങ്ങളുടെ അമ്മയപ്പനും മോശമായ പേരിട്ടത് കൊണ്ട് ഞങ്ങൾ നശിച്ചുപോയി എന്നവർക്ക് പറയാൻ പറ്റുകയില്ല. നമ്പർ ടു, അവരുടെ ക്വാളിറ്റി ശ്രദ്ധിക്കൂ. ഏറ്റവും നല്ല കുലത്തിൽ ജാതിയിൽ പിറന്നവരായിരുന്നു. യഹൂദ കുലത്തിലാണ് ഇവർ ജനിച്ചത്. നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട് എന്നൊരു കവി പാടിയിരിക്കുന്നത് പോലെ, ദൈവമായ യഹോവയെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം നമുക്ക് ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? വാഗ്ദത്ത മശിഹയെ കാലത്തിയമെങ്കിൽ ലോകത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തു. രണ്ട്, ഈ വിശുദ്ധ വേദപുസ്തകം എഴുതി സൂക്ഷിക്കാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തു. മൂന്ന്, സത്യാരാധന ലോകത്തിൽ നിലനിർത്തുവാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തു. നാല്, ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ വേണ്ടി ദൈവം അവരെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ നാലുദ്ദേശത്തോടുകൂടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദജാതി ദൈവസനത്തിൽ ഏറ്റവും ശ്രേഷ്ഠ ജാതിയായിരുന്നു. കുലം കുടുംബം നല്ലത് തന്നെ. നമ്പർ ത്രീ, ബെസ്റ്റ് ചർച്ചിലാണ് ഇവർ മെമ്പർഷിപ്പ് എടുത്തത്. മനസ്സിലായോ? ഞങ്ങൾ പോയി ചെന്നു കൂടിയത് ഒരു ഗുലുമാല് പിടിച്ച സഭയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നശിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ പ്രശ്നമാണ് ആദ്യത്തെ പ്രശ്ന സഭയിൽ, അല്ലേ? അതുവരെ ഒരു പ്രോബ്ലവും ഇല്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ നിങ്ങൾ വായിച്ചു നോക്കൂ, ഒറ്റ പ്രശ്നമോ സഭയിലില്ല. ഇവരാണ് ആദ്യ കുഴപ്പക്കാർ. അപ്പോൾ ചർച്ചിൻ്റെ മെമ്പർഷിപ്പ് മോശമായതുകൊണ്ടല്ല അവർ തെറ്റിപ്പോയത്. നമ്പർ ഫോർ, ബെസ്റ്റ് പ്ലേസിലാകൊണ്ട് പണം വെച്ചത്. ആരുടെ കാൽക്കല കൊണ്ട് വെച്ചതെന്ന് അറിയാമോ? ചിലർക്ക് പണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എവിടെ കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. ആരെങ്കിലും വന്നൊന്ന് ഉള്ളിച്ചാടി തലയിലൊന്ന് പിടിച്ചൊന്ന് കുലുക്കുന്നതിനെ വാനല്ല തലയാക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചെക്കായി ഡ്രാഫ്റ്റായി പോയി കഴിഞ്ഞാൽ അറിയുന്നു, അയ്യോ അവൻ കള്ളനായിരുന്നുള്ളൂ. ചെക്കുകൾ എഴുതുമ്പോൾ സൂക്ഷിച്ചേ കൊടുക്കാവൂ. പൈസലോ ഹലലുയ്യ. ആളിനെ നന്നായി അറിഞ്ഞ് 21st century ജീവിക്കുന്ന നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, ടെലിഫോൺ, ടെലികമ്യൂണിക്കേഷൻ അറിയുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും അവിടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ സുവിശേഷ വേലയ്ക്ക് ഹെൽപ്പ് ചെയ്യാവൂ. ഇവരോ അപ്പോസ്തോല പ്രവൃത്തികൾ അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു. അവർ വിശ്വസ്തരാണെന്ന് എങ്ങനെ അറിയാം? പറയാം. ആത്മീയ ഉണർവിന്റെ അലകൾ ശക്തമായി വീശുമ്പോൾ നിലം വിറ്റു കൊടുത്തു. രണ്ടാമധ്യായം തുടങ്ങി, ഇവരുടെ കൈപ്പണം വന്നുകൊണ്ടിരുന്നു. പക്ഷേ തേർഡ് ചാപ്റ്ററിൽ ഒരു മുടന്തൻ വഴിയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, വല്ലോം തരണമേ, വല്ലോം തരണേ, ഭിക്ഷ ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി ആർക്കേ ഓർമ്മയുണ്ടോ? സിൽവർ ആൻഡ് ഗോൾഡ് വി ഹാവ് നോട്ട്. അവിടുത്തെ അർത്ഥം കാതയിലും കഴുത്തേലും ഇല്ലെന്നല്ല അവിടുത്തെ അർത്ഥം. വെള്ളിയും പൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം വെള്ളിക്കാശും പൊന്നാണയങ്ങളുമാണ് അന്ന് ഉപയോഗിച്ചിരുന്നു. ഞങ്ങളുടെ കയ്യിൽ പണമില്ല. എന്നാൽ പിന്നെ ഈ രണ്ടാമത്തേത്തി കിട്ടിയ പണം എവിടെ പോയി? എവിടെ പോയി? അത് പൂഴ്ത്തി വെച്ച് ട്രസ്റ്റിനകത്തിട്ട് പലിശ വാങ്ങിക്കല്ലായിരുന്നു. ഏത് കാര്യത്തിന് വേണ്ടി കിട്ടിയോ അത് ചെലവഴിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യുന്നതല്ല പാപം, മിസ്യൂസ് ചെയ്യുന്നതാണ് പാപം. ദൈവമക്കളെ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ലഭിക്കുന്ന പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലഭിച്ചുകൊണ്ടിരിക്കുന്നു, പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എണ്ണി എണ്ണി വീണ്ടും കൂടെ അതേ ഒരു ട്രസ്റ്റിനകത്തിട്ട് അത് വരും തലമുറയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുന്നവരല്ലായിരുന്നു അപ്പോസ്തലന്മാർ. ബെസ്റ്റ് പ്ലേസിലാണ് പണം. നാല് ബെസ്റ്റ് തിങ്സ് നോക്കൂ. ബെസ്റ്റ് നെയിം ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്, ബെസ്റ്റ് ട്രഡീഷനിലായിരുന്നു അവർ ജനിച്ചു വളർന്നത്, ബെസ്റ്റ് ചർച്ചിലായിരുന്നു അവരുടെ മെമ്പർഷിപ്പ്, ബെസ്റ്റ് പ്ലേസിലാണ് പണം കൊണ്ടുവന്നത്. ഒരു ശരിയായ ആത്മീയ ഉണർവ് ദൈവസഭയ്ക്കകത്തുണ്ടായി എങ്കിൽ 400,000 വരും. ആ 400,000 ഇവിടെ ഉണ്ടായി. എന്താണ് 4 symptoms of genuine revival? ഞങ്ങളുടെ സഭ ഉണർത്തപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 400,000 വേണം. നമ്പർ വൺ, ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആവേശമുണ്ടാകും. ആരും പ്രേരിപ്പിക്കാതെ പേഴ്സണൽ പ്രെയർ, ഫാമിലി പ്രെയർ, ചർച്ച് കളക്റ്റീവ് പ്രെയർ, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം എന്നെങ്ങനെയോ ഒരു എർജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥനയിൽ അതേ ഉണ്ടായ അതിനുള്ള താല്പര്യമുണ്ടായെങ്കിൽ നീയും സഭയും ഉണർത്തപ്പെട്ടു. നമ്പർ ടു, ഏണസ്റ്റ് ഡിസയർ ഫോർ ഫെലോഷിപ്പ്. കൂട്ടായ്മ ആരാധനയിൽ ഒന്നും മുടക്കാതെ പോകണം, പോകണം, പോകണം. എത്രയും ഒഴിച്ചുകൂടാൻ വയ്യാത്ത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയിലാണ്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, സിക്കായി പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു റൈഡ് ഇല്ലാതിരിക്കുന്നു, അതേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ വേണമെങ്കിൽ ഒരാളോട് റൈഡ് ചോദിച്ചാൽ തരുമായിരുന്നു, എങ്കിലും വീർത്ത് കെട്ടി വീട്ടിയിരുന്നാൽ അത് നാശമാണ്. അതല്ല, അപ്പോൾ ഒക്കമായിരുന്നു, ഇറ്റ് വാസ് പോസിബിൾ. അങ്ങനെ അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസ് ഒഴികെ എല്ലാ യോഗങ്ങളിലും ബൈബിൾ ക്ലാസ്സുകളും പ്രാർത്ഥനാ മീറ്റിങ്ങുകളും മാക്സിമം പോകാൻ ഉത്സാഹമുണ്ടെങ്കിൽ നീ ഉണർത്തപ്പെടും. സ്തോത്രം, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ചൊറിച്ചിൽ വന്നു എന്നാണോ? ലക്ഷ്യം വന്നു ആ പാട്, ഒരു വീക്കെൻഡ് ഉണ്ട് ആ പാട്, ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടത് ഇയാൾ യോഗത്തിൽ അല്ലല്ല. ആചരിക്കുന്ന പുരുഷാരത്തിന് സന്തോഷം സ്തോത്രമായ സ്വരത്തോടു കൂടി സമൂഹം എത്തിയ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്തപ്പോൾ എന്റെ ഉള്ളവനിൽ പകരുന്നു. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ ദൈവമക്കളോടും കൂട്ടായ്മ ആചരിപ്പാൻ ഒരാഗ്രഹം നിനക്കുണ്ടായി. നമ്പർ 3, എ ബർഡൻ ഫോർ സോൾസ്. നീ പോകുന്ന സ്വർഗത്തിൽ ചില ആത്മാക്കളെ കൂടെ കൊണ്ടുപോകണം. വല്ല വിധേനെ ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും നാം അതി വേഗം. അങ്ങേക്കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ഇവിടെ ഓടിച്ച വാഹനങ്ങൾ റോഡിൽ ഓടാൻ കൊള്ളുകൊള്ളൂ, മേലോട്ട് കൊണ്ടുപോകാൻ കൊള്ളുന്ന ഒറ്റ വാഹനവും ആർക്കുമില്ല. ഇവിടെ പണിയിച്ച വീടുകൾ മേലോട്ട് പൊങ്ങുകയില്ല. ഇവിടുത്തെ ഡിപ്പോസിറ്റുകൾ മേലോട്ട് കൊണ്ടുപോകുകയില്ല. ഒരു കുഞ്ഞ് പൈസ നിനക്ക് മുണ്ടാൻ കഴിയുകയില്ല. സുവിശേഷത്തിന് വേണ്ടി വല്ലോ ചെലവാക്കിയാൽ അത് മാത്രമേ സ്വർഗത്തിൽ നിക്ഷേപമുള്ളതെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഒരു പാവി നിന്റെ ജീവിതകാലത്ത് നിന്റെ പ്രവർത്തനത്താൽ നീ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ നീ വ്യക്തിപരമായി സുവിശേഷം അറിയിച്ചതിനാൽ ഒരു പാവി രക്ഷിക്കപ്പെട്ടെങ്കിൽ അത് നിന്റെ അസറ്റാണ്. ആമേൻ. അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയത് എന്തെന്നറിയും. അങ്ങനെ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, എ സിൻസിയർ ബേർഡൻ ഫോർ സോൾസ്, ബേർഡൻ ഫോർ സോൾസ്. അങ്ങനെയാണെങ്കിൽ സഭ ഉണർത്തപ്പെട്ടു. നമ്പർ 4, എ ഏണസ്റ്റ് ഡിസയർ ടു ഗീവ് ഫോർ ദ വർക്ക് ഓഫ് ദ ലോർഡ്. ദൈവവേലയ്ക്ക് കൊടുക്കാനൊരു മനസ്സ് വരും. കൊടുക്കണം, കൊടുക്കണം, കൊടുക്കണം എന്നുള്ളൊരു മനസ്സുണ്ടായി. You may give something even without love, but you cannot love somebody without giving. മനസ്സിലാക്കൂ. ഒരു ശല്യം ഒഴിഞ്ഞു പോകാനായിട്ട് ഒരു ചെക്ക് എഴുതി കൊടുക്കാം. മനസ്സിലായോ? ഒന്ന് ആശം എഴുതും. നിനക്ക് സ്നേഹമില്ലാതെയും കൊടുക്കാം, പക്ഷെ കൊടുക്കാതെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. Once again repeat, you may give something without love, but you cannot love without giving. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാകും. എൻ്റെ ഭാര്യയുടെ വല്യപ്പച്ചൻ്റെ പേരാണ് ഫാസ്റ്റർ ടി ജി ഉമ്മൻ. അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ തിയോളജിയൻ, വേദപണ്ഡിതൻ, വേദഗ്രന്ഥത്തിൻ്റെ സംശയങ്ങളുടെ ഒക്കെ തീർക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. ഒരിക്കലൊരു ജൂനിയർ ഉപദേശി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അപ്പച്ചാ ഞങ്ങളുടെ സഭയിൽ വലിയ ഉണർവായി, ഈ സഭയിലെ ആ സഭക്കാരെല്ലാം അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അപ്പം ചോദിച്ചു, എന്താ മോനെ ലക്ഷണം? സാധാരണ പറയുന്ന ലക്ഷണങ്ങൾ, കയ്യടി, പാട്ട്, ബഹളം, തമ്പേർ, രണ്ടു മൂന്ന് പൊട്ടി, നാലാമത്തെ ഒട്ടാറായി, എല്ലാം അദ്ദേഹം കേട്ടേച്ച് ലാസ്റ്റ് ചോദിച്ചു, മോനെ ഇപ്പം സഭയുടെ വരുമാനം എങ്ങനെ ഇരിക്കുന്നു? അപ്പച്ച അത് പഴയതുപോലെ. അപ്പോഴപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം, മകനെ അവിടെ ഉണർവല്ലടാ നടന്നത്, അവിടെ ബഹളമാണ് നടന്നത്. തമ്പേർ തല്ലിപ്പൊട്ടിക്കുന്നത് ബഹളമാണ്. ശരിയായിട്ട് ഉണർവ് സഭയിൽ ഉണ്ടായാൽ സഭയുടെ ട്രഷറിയിൽ അറിയാം, മിഷൻ ഫണ്ടിൽ അറിയാം. When you are converted, your pocket is inverted. എന്നാണ് പറഞ്ഞത് പോലെ, മനസ്സിലായോ? അകത്തൊരു കൺവേർഷൻ ശരിക്കും നടന്നാൽ കൊടുക്കാൻ തോന്നി. ഈ നാല് ലക്ഷണങ്ങളും ആദിമസഭയിൽ ഉണ്ടായിരുന്നു, മനസ്സിലാക്കൂ. ഇപ്പോൾ നമ്മൾ നാല് എന്നാൽ പ്രയോഗങ്ങളെ ചിന്തിച്ചു, നാല് അനന്യാസ്മാരെ കുറിച്ച് ചിന്തിച്ചു, പിന്നെ ഇവരുടെ ബെസ്റ്റ് ക്വാളിറ്റീസായ നാല് കാര്യങ്ങൾ ചിന്തിച്ചു, ഉണർവിൻ്റെ നാല് ലക്ഷണങ്ങൾ ചിന്തിച്ചു. ഇത്രയും നല്ല പേരുകാർ, ഇത്രയും നല്ല ജാതിക്കാർ, ഇത്രയും നല്ല സഭക്കാർ, ഇത്രയും നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രോപ്പർലി പണം കൊടുത്തവർ, ഉണർവിൻ്റെ നാല് ലക്ഷണങ്ങളും ക്ലൈമാക്സിൽ ജ്വലിക്കുന്ന സമയത്ത് ഈ സംഭവം നടന്നത് വേദപഠിതാക്കളെ വളരെ കുഴക്കിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇവരിങ്ങനെ മരിക്കേണ്ടി വന്നതിലെ കാര്യം എന്താ? എന്നാലും അവരുടെ സമ്പത്ത് വിറ്റ് ഇത്രയെങ്കിലും അവർ കൊടുത്തില്ലേ? നയാ പൈസ കൊടുക്കാതെ ഞെളിഞ്ഞിരിക്കുന്ന എത്ര പേര് സഭയെ വരുന്നു. ഇവർ ഇത്രയെങ്കിലും കൊടുത്ത് ഇവർ ചത്തത് മോശമായിപ്പോയി. ദൈവമായാലും തെറ്റ് ചെയ്യരുതെന്നല്ലേ എല്ലാവരുടെ അഭിപ്രായം അല്ലേ? അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇനിയും പോട്ട്, ഇതിനേക്കാളും മോഷ്ടിക്കുന്ന ആളുകൾ എത്ര വീരന്മാർക്ക് ഒരു പനി പോലും വരുന്നില്ല. ഇവരോ ഇത്രയും ചെയ്തതിന് അവരെ അതേ അടിച്ച് ഷോക്ക് അടിച്ച് താഴെ വീണത് എന്തുകൊണ്ടാണ്? അത് വേറെ പ്രശ്നം. ഇനി ഭർത്താവ് മരിച്ചപ്പം ഡെഡ് ബോഡി ഭാര്യയൊന്ന് കാണിക്കാതെ കുഴിച്ചിട്ടത് അവൾക്ക് പ്രശ്നമല്ല, ഇന്ന് ഇയാൾക്കൊരു പ്രശ്നമായിരിക്കുക. പക്ഷേ അതേ അവളും പുറകെ അങ്ങ് പോകേണ്ടത് കൊണ്ടാണ് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് അവൾ ഇല്ലായിരുന്നു. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ ആക്ട്സ് 5:11 വേർഡ്സിനെ കുറിച്ച് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവത്തിന് ഒരിക്കലും അബദ്ധം പറ്റുകയില്ല. മനുഷ്യരായ നമുക്ക് അനേക തെറ്റുകൾ സംഭവിക്കാം. ഗോഡ് വിൽ നെവർ കമ്മിറ്റ് എ മിസ്റ്റേക്ക്. ദൈവത്തിൻ്റെ വചനമാകുന്ന വേദപുസ്തകത്തിൻ്റെ താളുകളിൽ രണ്ട് പാരഗ്രാഫ് എഴുതി ചേർത്തെങ്കിൽ തലമുറ തലമുറയായി എന്നോടും നിന്നോടും സംസാരിക്കേണ്ട മെസ്സേജ് അതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. നത്തിങ് അൺവാണ്ടഡ് അൺവാണ്ടഡ് അൺനെസസറി തിങ്സ് ആർ റിട്ടൺ ഇൻ ദ ബൈബിൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒന്നാമത്തെ പദം എന്നാൽ, ഈ പ്രയോഗം സാധാരണ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ആദ്യം എന്നാൽ എന്ന് പറഞ്ഞു തുടങ്ങി. അത് സുബോധത്തിൻ്റെ ലക്ഷണമല്ല. അന്നോ ഒരാളെ കാണുമ്പോൾ എന്നാൽ എന്ന് പറഞ്ഞാൽ വരുന്നത് അല്ല, അങ്ങനല്ല വരുന്നത്. എന്നാലെന്ന് പറയും മലയാളത്തിൽ വരുന്നതിൻ്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ് നിർത്തിയതിനോട് അല്പം എന്തോ കണക്റ്റഡ് വേർഡാണ് എന്നാൽ. അപ്പോൾ ഇനി അതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയാണ്. എന്നാലെന്ന് തുടങ്ങാൻ കാരണം, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഏർലിയർ പാസേജ്, കം ടു ദ ലാസ്റ്റ് ടു വേർഡ്സ് ഓഫ് ചാപ്റ്റർ ഫോർ, ആക്ട്സ് ഫോർ, നാലാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ രണ്ട് വാക്യം ഒന്ന് വായിച്ച്. ഇതായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. ബർന്നബാസം എന്ന് പറയുന്ന ഒരു സഹോദരന് തോന്നി, ഇനിയും കർത്താവിൻ്റെ വേലയ്ക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? തനിക്കുണ്ടായിരുന്ന നിലം എന്ന ഈ അനന്യാസ് സപ്പീറ് ഒരു നിലം എഴുതിയിട്ടുണ്ട്. ഇവിടെ ബർന്നബാസ് വിറ്റ തനിക്കുണ്ടായിരുന്ന നിലം, ഇതിൽ നിന്ന് ചില കാര്യം ഊഹിക്കാം. ദ ഹോൾ പ്രോപ്പർട്ടി വിറ്റു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നിശ്ചയമായ ഒരു അപ്രീസിയേഷൻ അദ്ദേഹത്തിനുണ്ടായി. കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു. ബർന്നബാസ് സഹോദരൻ സഭായത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എല്ലാവരും ഒരു പുഞ്ചിരിയൊക്കെ, പ്രൈസ് ദി ലോർഡ്, സന്തോഷം. പലരും പരസ്പരം പറയാൻ തുടങ്ങി. എങ്കിൽ നമ്മുടെ ബർന്നബാസ് ചേട്ടന് ഇങ്ങനൊരു വിശാല ഹൃദയം ഉണ്ടായാലും അടുത്ത കമ്മിറ്റിയിലെങ്കിലും അവനെ എടുക്കണം. അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഫൈനാൻസ് കമ്മിറ്റിയിലോ ഏതെങ്കിലും പൊസിഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഇവർ രണ്ടുപേരൂടെ കേട്ടു. ആര് രണ്ടുപേരുമാണ്? അപ്പം ഇവർക്കൊരു അസുഖം ഉണ്ടായി. ഈ അസുഖം മലയാളികൾക്ക് പരിചയമുള്ള രണ്ട് അസുഖങ്ങളിൽ ഒന്നാണ്. മരുന്ന് കൊണ്ട് സുഖമാകാത്ത രണ്ട് അസുഖം അറിയാമോ? അതിലൊന്ന് എനിക്കുമുണ്ട്. പക്ഷേ ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത അസുഖമല്ലേ ഇത്? ആർക്കും പലർക്കും വല്ല ദോഷമുണ്ടോ? ഇല്ല. എന്നാൽ മറ്റേ അസുഖത്തിൻ്റെ പേരെന്തുവാ? അസൂയ. തനി ഭാഷയിൽ കുശുമ്പ്. വേറൊരാൾ മാനിക്കപ്പെടുന്നത് കാണുമ്പോൾ ഈ കൃമി അകത്ത് കയറും. ദൈവമക്കളെ, ആത്മീയ വളർച്ചയെ കെടുത്തുന്ന അസുഖമാണ് അസൂയ എന്ന രോഗം. ഒരു മർദ്ദമാ സഹോദരൻ അപ്രീഷിയേറ്റ് ചെയ്തെങ്കിൽ, അദ്ദേഹത്തെ പ്രശംസിച്ച് നീ കൈകൊടുത്ത് അദ്ദേഹത്തിൻ്റെ സന്മനസ്സിനായി ദൈവത്തെ സ്തുതിക്കണം. ഒരാൾ നന്നാകുന്ന കാണുമ്പോൾ നീ കണ്ണ് കടിക്കരുത്, കണ്ണ് കടിക്കരുത്. അസൂയ, അസൂയ. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് മുതൽ, സകല ദുഷ്ടതയും വ്യാജഭാവവും എല്ലാ അസൂയയും നുണയും നീക്കിക്കളഞ്ഞിപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ കവിട്ട് നുമിറ്റ് ചെയ്യുന്നു. കാരണം അകത്ത് വേം കീടങ്ങൾ പറയും, ഞങ്ങൾ ഇവിടെ ഒന്നിങ്ങോട്ട് വരണ്ട. അതുകൊണ്ട് ആ കുഞ്ഞിനെ പാല് ദഹിക്കുന്നില്ല. ദൈവവചനം ശരിക്കും മനസ്സിലാക്കുകയും ആത്മീയ വളർച്ച നിനക്ക് പ്രാപിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ കൂട്ടുവിശ്വാസമുള്ള നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കും. 10 മിനിറ്റ് ഒരു പ്രബോധനം പറയാൻ നിന്റെ കൂട്ട് സഹോദരനെ പ്രാപ്തി ഉണ്ടെങ്കിൽ ഇവനെ അങ്ങ് ട്രാൻസ്ഫർ ആക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കരുത്. ദൈവമേ, ദൈവത്തിന് സ്തോത്രം എന്ന് പറ കൂട്ടുകാരൊരു നല്ല പാട്ടുപാടി ഒരു സമ്മാനം വാങ്ങിച്ചാൽ അവരുടെ തൊണ്ട അടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കരുത്. എനിക്ക് എൻ്റെ കൂട്ടുവിശ്വാസിക്ക് ഒരു നല്ല സ്വരം കൊടുത്ത ദൈവത്തെ സ്തുതിക്ക്. എൻ്റെ കൂട്ടുവിശ്വാസിക്ക് ഒരു നല്ല പ്രമോഷൻ കിട്ടിയെങ്കിൽ, ഒരു നല്ല വാഹനം വാങ്ങിച്ചെങ്കിൽ, ഒരു നല്ല ഒരു ബിൽഡിംഗ് പണിതെങ്കിൽ, എൻ്റെ ഒപ്പം കൂട്ടായ്മ ആചരിക്കുന്ന ഒരു താലത്തിൽ നിന്ന് കൈമുക്കുന്ന എൻ്റെ കൂട്ടു സഹോദരനെ, എൻ്റെ കൂട്ടു സഹോദരിക്ക് ദൈവം ഒരു നന്മ ചെയ്തല്ലോ, എൻ്റെ കുടുംബത്തിന് അത് അഭിമാനമാണെന്ന് പറയണം. യു അപ്രീഷിയേറ്റ് ദ ലോർഡ് ഫോർ ദ ബെനിഫിറ്റ് യുവർ ബ്രദർ യുവർ സിസ്റ്റർ റിസീവിങ് ക്യാൻ യു സേ ആമേൻ? പ്രൈസ് ഗോഡ്. ബർന്നബാസ് ഇത് ചെയ്തു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നാൽ എന്നാൽ എന്ന് പറഞ്ഞു. രണ്ട്, ഹിപ്പോക്രസി, കപടഭക്തി ആയിരുന്നു. ജലസി നമ്പർ വൺ, ഹിപ്പോക്രസി. ഈ പണം അവരുടെ നിലം വിറ്റു, പണം കിട്ടി, കുറച്ച് കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക, ദേവദാസന്മാരെ, സുവിശേഷ പ്രവർത്തനത്തിന് പണം വളരെ ആവശ്യമാണല്ലോ. ഞങ്ങളുടെ ഒരു നിലം അടുത്ത സമയത്ത് വിറ്റു, കുറച്ച് പണമുണ്ടായി, ഇതാ ഒരു അംശം കർത്താവിൻ്റെ വേലയ്ക്കായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നോ? ഇല്ല. They did not say, speak the truth. ചോദിച്ചു അവർ പ്രിറ്റന്റ് ചെയ്തു സകല ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും കൂടെ ആണ് കൊണ്ടുവന്നിരിക്കുന്നു. ദ ഹോൾ ദ പ്രോപ്പർട്ടി വി ഹാവ് അവർ നടിച്ചുപോയി. ചോദിച്ചു ഇത്രയ്ക്കോ നിലം വിറ്റത്? എടി പറ, ഇത്രയ്ക്കേ ഉള്ളൂ. ഒരൊറ്റ വാചകമേ അവൾ സംസാരിച്ചതായി വേദ പുസ്തകത്തിലുള്ളൂ. അത് വച്ച കള്ളവുമായിരുന്നു. അതോടുകൂടി പിന്നെ ഒന്നും വർത്താനം പറയേണ്ടേ ആവശ്യം വന്നില്ല. സത്യം പറഞ്ഞത് കപടഭക്തി പ്രിറ്റൻഡ് ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശു ശപിച്ചത് ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. കാട്ടുചെന്നായി കൂട്ടമായി ആടിനെ പിടിച്ചതുപോലെ ക്രിസ്തുവിനെ പിടിച്ചു ഇടിച്ചവരുണ്ട്, തുപ്പിയവരുണ്ട്, പുറമുഴുവ് ജാലിൽ പോലും നീളത്തിൽ കീറിയവരുണ്ട്, കൈയും കാലും തുളച്ചവരുണ്ട്. പക്ഷേ കർത്താവ് അവരെ ശപിച്ചില്ല. കർത്താവ് പറഞ്ഞത് ഫാദർ ഫോർഗീവ്, പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായോണ്ട് ഇവരോട്. പക്ഷേ യേശു ശപിച്ചതൊരു കൂട്ടരേ ഉള്ളൂ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവർ, നിങ്ങൾക്കൊക്കെ കഷ്ടം. കിണ്ടികൾ ഞങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമോ ചീഞ്ഞു നാറുന്നു. വെള്ളവേച്ച ശവക്കല്ലറകളെ അകത്ത് ചീഞ്ഞു നാറുന്നു, പുറമേ നന്നായി വെള്ളവേച്ചു. ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ പരമഭക്തനായി ഭക്തയായി വിശുദ്ധനായി വിശുദ്ധയായി നടിക്കുകയും സഭ വിട്ടുപോകുമ്പോൾ കേവലം ജഡീകരായി അനാത്മീകരായി അഭക്തരായി കമ്പനികളിൽ ഓഫീസുകളിൽ ഭവനങ്ങളിൽ കൂട്ടുകാടിടയിൽ രണ്ടും വ്യത്യസ്ത പ്രകൃതി കർത്താവിന് സഹിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കപടഭക്തി കർത്താവ് ശപിച്ച ഒരേ ഒരു കുറ്റം. ആ കുളത്തിൻ്റെ കരയിലിരിക്കുന്ന വെളുത്ത കൊക്കിന് സദൃശമാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് അറിയാമോ? വെളുത്ത കൊക്ക്, ഒരക്ഷരം പോലും മിണ്ടാതെ വെളുവിളാ വെളുത്ത കൊക്ക് കുളത്തിൻ്റെ കരയിലിരിക്കുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളും തവളക്കുഞ്ഞുങ്ങളും വിചാരിക്കും ഞങ്ങളുടെ കൊക്കപ്പച്ചൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ചുണ്ടിനോട് അടുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക, മനസ്സിലായോ? വരുമ്പോൾ കൊത്തി വിഴുങ്ങുന്ന വെളുത്ത കൊക്കിൻ്റെ അകം കറുത്തതാണ്. അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് പലരും പാപം ചെയ്യാത്തത്. നോ ചാൻസ് നോ സിൻ, അതല്ല ഭക്തി. സകലവിധ സാഹചര്യങ്ങളും അനുകൂലമായി വരുമ്പോഴും അഗ്നിജ്വാലയ്ക്കൊത്ത യഹോവയുടെ മുൻപാകെ കണ്ണിന് മുൻപാകെ ഞാൻ ഈ മഹാദോഷം എങ്ങനെ ചെയ്യും? ആമേൻ. തീപ്പെട്ടിക്കോലിൻ്റെ വെളിച്ചമില്ലെങ്കിലും മെഴുകുതിരിയുടെ പ്രകാശമില്ലെങ്കിലും സ്പർശിക്കത്തക്ക കുരുകളിലും നിന്നെ കാണുന്ന കണ്ണുകളാണ് നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണുകൾ. ആമേൻ, 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 ആമേൻ. ആ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിൻ്റെ മുൻപിൽ ദൈവമേ നീ എന്നെ കാണുന്നു. എല്ലാ സാഹചര്യങ്ങളും പാപത്തിന് അനുകൂലമായി വരുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ എങ്ങനെ അരുതാത്തത് ചെയ്യും? ഇതാണ് ഭക്തി. ഹിപ്പോക്രസി, കപടഭക്തിയായിരുന്നു. അമേരിക്കയിലൊരു പഴയ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേലയാ ചില ആത്മാക്കൾ മുന്നോട്ട് വന്നു. വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് പണിയണമെന്നുള്ള കോൺട്രാക്ടറെ വിളിച്ചു, പറഞ്ഞു സഭ വളരെ ചെറുതാണ്, ഒരു ചെറിയ കെട്ടിടം പണിയണം. അപ്പോൾ ആ കോൺട്രാക്ടർ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ കൊച്ചു പള്ളി കണ്ട അമേരിക്കൻ സാരും അകത്ത് വരത്തില്ല. അതുകൊണ്ട് പാസ്റ്ററുടെ കയ്യിലുള്ള എത്ര പണമുണ്ട് ഇത്രയുണ്ട്, 75% ഓഫ് ദ എമൗണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വലിയതായിട്ട് പണിയാം, അകത്ത് കയറുമ്പോൾ മാത്രം ഒരു കിച്ചണയെ പോലെ തോന്നിച്ചാൽ മതി നമ്മുടെ ഉള്ള അവസ്ഥ. പാസ്റ്റർ പറഞ്ഞു, നിന്നെ കൊണ്ട് പള്ളി പണിയിക്കുകയില്ല. കപടഭക്തിക്ക് എതിരായിട്ട് പ്രസംഗിക്കാനും ഞാൻ പള്ളി വെക്കുന്നത്, എൻ്റെ പള്ളി തന്നെ ഒരു കപടഭക്തിയാണെങ്കിലും. അതുകൊണ്ട് ദൈവമക്കളെ അവനെ ഒഴിച്ചു വിട്ടു, അകത്തുള്ളത് മാത്രമേ പുറത്ത് കാണിക്കാവൂ. എത്ര പേർക്ക് ആമേൻ പറയാം? ബട്ട് ഇസ് ഇൻസൈഡ് യു, നിന്റെ അകത്തുള്ളത് മാത്രമേ പുറത്ത് കാണിക്കാവൂ, അല്ലാതെ പ്രകടനം നമുക്കൊരിക്കലും പാടില്ല. ഇവിടുത്തെ ആത്മീയ ആ നിലവാരം പൊതുലോകത്തിലും കാണുവാനിടയാകട്ടെ. ദൈവമക്കളെ, കള്ളനെ പോലെ കർത്താവ് വരുന്നെങ്കിൽ ഏത് സമയം ദൈവമക്കൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഞായറാഴ്ച വരണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഞാൻ എപ്പോൾ വരണമെന്ന് കർത്താവ് നമ്മളോട് ചോദിച്ചാൽ നമ്മളെല്ലാം പറയും, കർത്താവെ ഒരു 12:30 ഇടയ്ക്ക് അല്ലെങ്കിൽ 12:31 ഇടയ്ക്ക് വരണമെന്ന് നമ്മുടെ എല്ലാ ആഗ്രഹം. അങ്ങനെ ഞാൻ നമ്മൾ ജനറൽ ബോഡി കൂടി തീരുമാനം അയച്ചാലും ഇന്ത്യയിലുള്ളവർക്ക് ആ സമയം സൂട്ടല്ല, അവരപ്പം കിടന്ന് ഉറങ്ങുക അല്ലേ. ഇവിടുത്തെ പകലല്ല, ഗൾഫുകാർക്ക് ഫ്രൈഡേ അവധിയാണ്. എന്നാൽ 24 മണിക്കൂറും അരുമനാഥൻ്റെ വരവിനെ പ്രതീക്ഷിക്കുക, അതാണ് ഭക്തി. അസൂയയും കപടഭക്തി. മൂന്ന്, ലവ് ഓഫ് മണി ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമൻ. അതായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സകലവിധ ദോഷത്തിനും മൂലമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പാപമേ ഉള്ളൂ. അത് എന്തോ അത് ആ ദ്രവ്യമല്ല, പണമല്ല പാപം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, ഇയ്യോബ് തുടങ്ങിയ ഭക്തശിരോമണികൾ എല്ലാവരും പണക്കാരായിരുന്നു. അവരെല്ലാം സ്വർഗത്തിൽ കാണാം. മർക്കോസ് ഉപദേശിക്ക് ഒരു മാളിക മുറി ഉണ്ടായിരുന്നു, അവിടെ കർത്തൃവേഷം നടന്നു, അവനെ ദൈവരാജ്യത്തിൽ കാണാം. ഫിലിപ്പോസ് ഉപദേശിക്ക് കൈസരിയ പട്ടണത്തിൽ ഒരു വലിയ കെട്ടിടമുണ്ടായിരുന്നു, പല ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു, അവനെ സ്വർഗത്തിൽ കാണാം. പണമല്ല പാപം. നേരോടെ നടക്കുന്നവർക്ക് നന്മയും കരുണയുടെ ആയുഷ്കാലമൊക്കെ തന്നെ പിന്തുടരുമെങ്കിൽ പണമല്ല പാപം. വളഞ്ഞ വഴിയിലൂടെ കള്ളക്കണക്കെഴുതി, കള്ളത്തരം പറഞ്ഞ്, കള്ളയൊപ്പിട്ട്, വഞ്ചന കാട്ടി, കൃത്രിമം കാണിച്ച്, നിന്നെ തന്നെ വിറ്റ്, സത്യത്തെ വിറ്റ് സമ്പാദിക്കുവാൻ നമുക്ക് ആർക്ക് വിട വരുത്താതിരിക്കട്ടെ. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടമുള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടി അല്പധനം ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് പണമല്ല പാപം, അതേറെയോ കുറയോ അതിനല്ല വാല്യൂ. പണത്തോടുള്ളതിൻ്റെ മനോഭാവമാണ് പാപം. നിരവധി മാരക പാപങ്ങളിൽ വീണിട്ടുള്ളവർ എഴുന്നേറ്റു. ദ്രവ്യാഗ്രഹത്തിന് നീർച്ചുഴിയിൽ വീണിട്ടുള്ള ഒറ്റ പുരുഷനോ ഒറ്റ സ്ത്രീയോ എഴുന്നേറ്റ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. ദാവീദ് പോയി, അവൻ മടങ്ങി വന്നു. കോരിന്ത്യരെ ദുഷ്ടനെ തള്ളിക്കളഞ്ഞ സഭയിൽ നിന്ന് അവൻ മടങ്ങി വന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, പക്ഷേ അവൻ മടങ്ങി വന്നു. മാത്രമല്ല, നെബൂഖദ്നേസറിന്റെ ബുദ്ധി 7 വർഷത്തേക്ക് പോയി, അത് മടങ്ങി വന്നു. പക്ഷേ ദ്രവ്യാഗ്രഹത്തിന് പിറകെ പോയ ആര് മടങ്ങി വന്നിട്ടുള്ളൂ? മിസ്സസ് ലോത്ത് പോയി, മടങ്ങി വന്നില്ല. ആഖാൻ പോയി, മടങ്ങി വന്നില്ല. ഗേഹസി പോയി, മടങ്ങി വന്നില്ല. ദേമാസ് പോയി, മടങ്ങി വന്നില്ല. യൂദാ പോയി, മടങ്ങി വന്നില്ല. അനന്യ അസപ്പീറ പോയി, മടങ്ങി വന്നില്ല. നീ പോയാലും മടങ്ങി വരത്തില്ല. കാരണം എന്താ? ഏറ്റവും ലോകസ്നേഹം, ദ്രവ്യാഗ്രഹം, ലോകത്തോടുള്ള അറ്റാച്ച്മെന്റ് നമ്മുടെ ഹൃദയം നന്നാക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദ്രവ്യാഗ്രഹം എന്ന് പറയുമ്പം തന്നെ രണ്ട് വിധത്തിലുള്ള ദ്രവ്യാഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും പൊതുവേ അറിയുന്ന ദ്രവ്യാഗ്രഹം, എത്ര കിട്ടിയാലും മുഴുക്കാത്ത ദ്രവ്യാഗ്രഹം. അത് ഞാൻ അനേക വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള വ്യക്തികൾ എപ്പോൾ ചോദിച്ചാലും പറയും, ഇന്നും പാല് വാങ്ങിച്ചില്ല, ഇന്നും അതെ ഒന്നുമില്ല, ഇല്ല ഇല്ല എന്ന് പറയാനേ അവർക്കറിയാവുള്ളൂ. അത് തൂത്താ മാറാത്ത ഒരു സ്വഭാവമാണ്. എന്നാൽ മറ്റൊരു ദ്രവ്യാഗ്രഹം, കിട്ടണമെന്നുള്ള, ആരുടെയും കിട്ടണമെന്നുള്ളതില്ല, കയ്യിൽ എന്തോ കിട്ടിയാൽ അത് കൊടുക്കാതിരിക്കുന്നു. എണ്ണി 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 തുപ്പൽ വരട്ടി ഒന്നുകൂടെ എണ്ണി 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 പിന്നെ അതിനെ 49 കൊണ്ട് ഗുളിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ മനസ്സിലായോ? അത് അതിനേക്കാട്ട് ദ്രവ്യാഗ്രഹം. 5 പൈസ നല്ല കാര്യത്തിൽ ഒരിക്കലും ഒരു ചക്ക എഴുതത്തുമില്ല, ഒന്നും കൊടുക്കില്ല. പിന്നെ അയ്യോ, അതിനെ ഗുളിച്ച് ഗുളിച്ച് ഗുണം കളയുന്ന വേറെ ദ്രവ്യാഗ്രഹം. എന്നെ സഫീറ ദമ്പതികൾക്ക് ആരുടെയും പൈസ വേണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ അവരുടെ ദ്രവ്യാഗ്രഹം ഈ ടൈപ്പാണ്. കയ്യിലുള്ളത് കൊടുക്കാനുള്ള മനസ്സ് കേട്ട് കൊടുക്കാൻ, സ്റ്റിഞ്ചി സ്റ്റിഞ്ചി പിശുക്കത്തരം, അതാണ് ഇവർക്കുണ്ടായത്. ഈ രണ്ടുവിധ ദ്രവ്യാഗ്രഹവും നമ്മൾ സൂക്ഷിച്ചൊഴിയണം. ദൈവത്തിന് സ്തോത്രം. അനധികൃതമായി, വഞ്ചനാപരമായി ഒറ്റപ്പണവും നമ്മുടെ പേഴ്സിൽ വരുവാൻ ഇടയാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ദൈവം നിനക്ക് കൃപ ചെയ്ത് നിനക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മ സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് തന്നേ ഉള്ളൂ. എഴുന്നേറ്റ് ജോലി ചെയ്യാൻ കരുണ ദൈവം കൃപ ചെയ്തതുകൊണ്ട് എനിക്ക് ലഭിച്ചു. നിന്റെ കൂടെ ഒരേ ബെഞ്ചായിരുന്നു പഠിച്ചവനേ കിടക്കും. ഇന്ന് ഈ രാജ്യം കാണാൻ കഴിഞ്ഞില്ല. ആകാശത്തിലേക്ക് നോക്കി പ്ലെയിൻ പറക്കുന്നല്ലാതെ അതിൽ കയറുവാൻ ഭാഗ്യമുണ്ടായില്ല. ഒരു വിസായിക്ക് വേണ്ടി മദ്രാസിലും കൽക്കട്ടയിലും ബോംബെയിലും ഡൽഹിയിലും വന്ന് കണ്ണുനീരോടെ എത്ര എണ്ണം തിരിച്ചുപോയി. പക്ഷെ നിനക്ക് ദൈവകരണ കൊണ്ടൊരു വിസ ലഭിച്ചു. ദൈവകരണ കൊണ്ട് ഇവിടെ നിന്നൊരു വിവാഹം നടന്നു. ദൈവകരണ കൊണ്ട് ഇവിടെ വന്നൊരു ടെസ്റ്റ് നീ പാസ്സായി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നീ ഒരു ജോലി ചെയ്യുന്നു. എഴുന്നേറ്റ് 2 കാലേ നീ നടക്കുന്നത് ദൈവകരണ കൊണ്ട് മാത്രമാണ്, നീ ഓർക്കണം. അതുകൊണ്ട് ദാവീദ് പറയുന്ന പോലെ പറയൂ, സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് തന്നേ ഉള്ളൂ. 5-9 റോങ് യൂണിയൻ ഇൻ ദ ഫാമിലി ലൈഫ്. എന്താ അത്? അവളോട് എത്രയോ ഫാമിലി പ്രോബ്ലം പരിഹരിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനൊരു ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വന്നത്, നിങ്ങൾ തമ്മിൽ ഒക്കാത്തത് എന്തെന്നാ ചോദിക്കുന്നത് അല്ലേ? കീരിയും പാമ്പും പോലും. എന്നാൽ ഈ വേദപുസ്തകത്തിൽ ഈ ഒരു ഒറ്റ ഇടത്തേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്, പിന്നെ എങ്ങനെ ജീവിക്കേണ്ടത്? എന്തിനാ പിന്നെ കല്യാണം കഴിച്ചത്? എന്തിനാ കല്യാണം കഴിച്ചത്? അത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, സ്ത്രീയെ കുറിച്ച് പറയുന്നു, അല്ലയോ കുമാരി, കേൾക്കാം, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ലീവ് ആൻഡ് ക്ലീവ്, ഇതാണ് യഥാർത്ഥമായ പ്രമാണം. അതെ, മേലാൽ നിങ്ങൾ രണ്ടല്ല, ഒന്നത്രേ, ഒരു ദേഹം ഒന്നത്രേ എന്ന് ബൈബിളിലെ മറ്റെല്ലാ പുസ്തകങ്ങളിലും വായിക്കുമ്പോൾ ഇവിടെ ഒറ്റ ഒരിടത്തെ ഉള്ളൂ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്താ? അതാ, മനസ്സിലായോ? റോങ് യൂണിയൻ. ഭാര്യാഭർത്താക്കന്മാർ ഒത്തൊരുമയോടുകൂടി അഭിപ്രായ വ്യത്യാസങ്ങൾ, നിസ്സാരമായ അനേക കാര്യങ്ങൾ ഓവർലുക്ക് ചെയ്ത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിവാഹ ശുശ്രൂഷയിൽ കഴിഞ്ഞ പ്രസ്താവിച്ചതുപോലെ, കണ്ണു തുറന്ന് കണ്ടിട്ടേ കല്യാണം കഴിക്കാവൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പകുതി കണ്ണങ്ങ് അടച്ചേക്കണം. അതെ, ഒത്തിരി കാര്യം അങ്ങനെ നമുക്ക് ഒത്തൊരുമിക്ക്. പക്ഷേ ദൈവത്തെ കോപിപ്പിക്കുന്ന പാപപ്രവർത്തിക്ക് ഒരിക്കലും ഭർത്താവിൻ്റെ പാപത്തിന് ഭാര്യയോ ഭാര്യയുടെ പാപത്തിന് ഭർത്താവ് കൂട്ടുനിൽക്കാൻ പാടില്ല, കൂട്ടുനിൽക്കാൻ പാടില്ല ഒരിക്കലും. ദൈവവേലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ ഇറുക്കി പിടിക്കുന്ന ഭാര്യമാരുടെ ഇഷ്ടത്തിന് ഭർത്താവ്, ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ഭാര്യ കൂട്ടുനിൽക്കാൻ പാടില്ല. അവിടെയാണ് വേർപാട്. വിശുദ്ധിയും ഭാര്യയും മറ്റെല്ലാം പാപം എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ ഒത്തുചേരുവാൻ പാടുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. റോങ് ഇൻഫ്ലുവൻസ്. കൂട്ടുകൂടി ഇമ്പമായി വാഴണമെന്നാൽ, അതുകൊണ്ട് ഭാര്യമാരെ, കർത്താവിൽ ഉചിതമാകും വണ്ണം നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴടങ്ങിയിൽ. കർത്താവിൽ, ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഒരു ചിന്ത. സകലത്തിന് മുൻപ് നമ്മുടെ കർത്താവ്, സകലത്തിനും വലിയത് ദൈവവചനമാണ്. ദൈവവചനത്തിന് വിരുദ്ധമായി ഒരു ഭർത്താവിൻ്റെ നീക്കം, ഒരു ഭാര്യയുടെ നീക്കത്തിന് ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ കൂട്ടു നിൽക്കരുത്. പാപമൊഴികെയുള്ള സകല വിഷയങ്ങളിലും യോജിച്ച് പ്രവർത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തമ്മിൽ ഒത്തുന്ന റോങ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഫാമിലി ലൈഫ് കൂടുതൽ വിവരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സമയം തീരുന്നുകൊണ്ട് ഞാൻ വളരെ വേഗം അങ്ങ് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. നാല് കാര്യങ്ങൾ: ഒന്ന്, മനസ്സിലായോ? അസൂയ. രണ്ട്, കപടഭക്തി. മൂന്ന്, ദ്രവ്യാഗ്രഹം. നാല്, കുടുംബജീവിതത്തിലെ തെറ്റായ യോജിപ്പ്. എന്തുകൊണ്ട് ഇവർ മരിച്ചു? അതാണ് വലിയൊരു വിഷയം. ഈ മരണം നടന്നത് എന്ത്? അതുവരെ സഭയ്ക്കൊരു ജനറൽ ബോഡിയില്ല, കമ്മിറ്റിയില്ല, ഇലക്ഷൻ ഇല്ല. ആദ്യം പുതിയ നിയമസഭയിൽ ഒരു ജനറൽ ബോഡി വിളിച്ചുകൂട്ടി ഇലക്ഷൻ നടത്തുന്നത് ആറാം അധ്യായത്തിലാണ്. ആ ഇലക്ഷനിൽ എലക്ട് ചെയ്യപ്പെട്ട കൗൺസിൽ മെമ്പേഴ്സ് ഏഴ് പേരായിരുന്നു. ആ ഏഴ് പേരുടെ യോഗ്യത മൂന്നാം വാക്യത്തിൽ ഒന്ന് വായിക്കൂ. 6:3, ആക്ട്സ് 6:3. സഹോദരന്മാരെ, സെവൻ മെമ്പർ കമ്മിറ്റിയുടെ യോഗ്യത മൂന്നായിരുന്നു: പരിശുദ്ധാത്മ നിറവ്, പരിജ്ഞാനത്തിന് നിറവ്, ദേശത്ത് സാക്ഷ്യം. പ്രൈസ് ദ ലോർഡ്. ആ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അഞ്ചാമത്തെ ജനറൽ ബോഡിയുടെ തലയാഴ്ച ഈ മരണം നടന്നില്ലായിരുന്നെങ്കിൽ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാനായിട്ട് ഇവൻ നിന്ന് മത്സരിച്ചാണ് അല്ലേ? തീർച്ചയായിട്ടും നിൽക്കും, കാരണം അവന് വോട്ട് കിട്ടും. അവൾക്ക് നിൽക്കാൻ കഴിവില്ലെങ്കിൽ വോട്ട് പിടിക്കാൻ കഴിവുണ്ട്. അവൾ പറയും, എൻ്റെ ഞങ്ങൾ വിറ്റ് കൊടുത്തതല്ലേ, കൊടുത്തതല്ലേ, കൊടുത്തത് എൻ്റെ ഭർത്താവിന് കൊടുത്തോണേ, വോട്ട് കൊടുക്കണേ, വോട്ട് കൊടുക്കണേ. ഒരൊറ്റ വോട്ടും പിടിക്കാൻ അവൾക്കും ജീവനില്ല, കാൻഡിഡേറ്റായിട്ട് നിൽക്കാൻ അവനും ജീവനില്ല. കാരണമെന്ത്? ദൈവസഭയുടെ ഭരണഘടിഞ്ഞാൻ പിടിക്കേണ്ടത് മിടുക്കന്മാരല്ല, ആത്മീയന്മാരായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ദ വേൾഡ് ഈസ് ലുക്കിംഗ് ഫോർ ക്ലെവർ പീപ്പിൾ, ബ്യൂട്ടിഫുൾ പീപ്പിൾ, ആൻഡ് ഹെൽത്തി പീപ്പിൾ, വെൽത്തി പീപ്പിൾ. ദ ലോർഡ് ഈസ് ലുക്കിംഗ് ഫോർ സ്പിരിച്വൽ മെൻ. ആമേൻ. ലോകം കരുത്തന്മാരെ, സുന്ദരന്മാരെ, പ്രഗത്ഭന്മാരെ, പ്രവീണന്മാരെ നോക്കും, എൻ്റെ ദൈവം ആത്മീയന്മാരെ നോക്കും. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു ജനറൽ ബോഡിക്ക് മുമ്പ് ഇവർ രണ്ടുപേരും പോകണം. ഇന്ന് എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചില്ല? സഹോദരി സഹോദരന്മാരെ, ദൈവിക ന്യായവിധിയെക്കുറിച്ച് ശരിക്ക് പഠിച്ചു വന്നാൽ മൂന്ന് തരത്തിലാണ് ന്യായവിധി. ചിലവ് ചില തെറ്റ് ചെയ്യുന്ന ക്ഷണത്തിൽ അടിച്ചു താഴെയിടും. നമ്പർ 2, ദീർഘക്ഷമയോടെ ചിലത് നോക്കും. ഫറവോന്റെ ഹൃദയം പോലെ കുറെ പിന്നെയും അത്ഭുതം, പിന്നെയും അത്ഭുതം, നീണ്ടു 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 ഒടുവിൽ കൊണ്ടുവന്ന് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെ ദയ. ഇവദ്രമായ ഇസ്രയേലിനെ വർഷങ്ങളോളം പീഡിപ്പിച്ചു. ദൈവം സമയം കൊടുത്തു 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 ഒടുവിൽ ദൈവം കഠിനമാക്കി. ദീർഘക്ഷമയാണ് അനേകരുടെ മേലും ദൈവിക ന്യായവിധി വരാത്തത്. ഇനിയും ചിലത് അന്ത്യം വരെ നിൽക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് മറന്നു, അത് മറക്കണ്ടെന്ന് പറഞ്ഞില്ല, ദൈവത്തെ മറന്നാലും കീറുമെന്നുള്ളത് മറക്കരുത്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അത് അവസാനത്തേക്ക് വെച്ചിരിക്കുക. കേരള പോലീസിന്റെ കയ്യിൽ ഒരു കുറ്റവാളിയെ കിട്ടിയാൽ ഇടിയോട് ഇടിയല്ല, വലത്തേക്കാലം വെച്ച് പോലീസ് സ്റ്റേഷനിൽ കയറാങ്കിൽ നീ ഇവിടെ പൊറുക്കാൻ വന്നാന്നുള്ള ഒരു ഇടി, ഇടത്തേക്കാലം വെച്ച് കയറുകയാണെങ്കിൽ നീ ഇവിടെ മുടിക്കാൻ വന്നതാണ് ഇടി, രണ്ടു കാലം കൊണ്ട് കയറിയാൽ നീ ഇവിടെ തുള്ളാൻ വന്നാന്നുള്ള ഇങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യും. അമേരിക്കൻ പോലീസ് അല്ല, സാധാരണ ഇന്ത്യൻ പോലീസ്. പക്ഷെ ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ഇടിക്കാറില്ല. കൊലപാതകത്തിന്റെ മേൽ അവനെ തൂക്കാനായി കൊണ്ടുപോകുമ്പോൾ അവന്റെ വിൽപ്പത്രമെല്ലാം എഴുതി അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ പോലീസിന് തൻ്റെ വൃതന്മാരോട് കരുണ തോന്നിയാൽ ഇങ്ങനെ കൊണ്ടുപോകും. കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴുത്തറക്കേണ്ടവൻ, പൊടിയാകിത്തീരേണ്ടവനെ പിന്നിടിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ഓർക്കണം, എത്ര തെറ്റ് ചെയ്തിട്ടും എത്ര രഹസ്യ പാപങ്ങളിൽ ജീവിച്ചിട്ടും എത്ര രഹസ്യ പാപം ചെയ്തേ ചുവന്ന് തിരുവത്താഴം എടുത്തിട്ടും ഒരു പനി പോലും വന്നില്ല, ഒരു മലേറിയ പോലും പിടിച്ചില്ല, എൻ്റെ കാറിനൊന്നും ആക്സിഡൻ്റ് ഉണ്ടായില്ല. ഹോ, ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നു. അമ്പതാം സങ്കീർത്തനം, ഞാൻ മിണ്ടാതിരുന്നു. അപ്പം നീ വിചാരിച്ചു ഞാനും നിന്നെ പോലുള്ളവൻ, ചെയ്യടാ ചെയ്യടി ചെയ്യേ ചെയ്യേ, കമോൺ എൻകറേജ് ആ. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുൻപിൽ ഇവയെ നിരത്തി വയ്ക്കും. പ്രിയമക്കളെ, ഈ ഭൂമി മാറും, മീതെയുള്ള ആകാശം മാറും, ഈ പുസ്തകത്തിൻ്റെ വള്ളിയും പുള്ളിയും മാറുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയെങ്കിൽ നമ്മളെല്ലാവരും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ട് നമ്മളാരും ദൈവവിധി അപ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. പാപത്തിന് ന്യായവിധിയുണ്ട്, കപടഭക്തിക്ക് ന്യായവിധിയുണ്ട്. ദൈവമക്കളെ, ഇത് കേട്ടവർക്ക് 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചങ്ങ് നിർത്താം. എന്തുവാ? സർവസഭയ്ക്കും ആമേൻ. ആ ദൈവമക്കളെ, ഇന്ന് ദൈവസഭയിൽ പെന്തക്കോസ്ത് കൂട്ടരോട് ഞാൻ പറയട്ടെ, ദൈവഭയം വളരെ കുറഞ്ഞു പോയിട്ടില്ലേ? എല്ലാവരുടെയും കാര്യമല്ല, ഒരു വലിയ സമൂഹത്തിൻ്റെ കാര്യം ഞാൻ പറയാം. നാട് വിട്ടും വീട് വിട്ടും നാമധേയ കൂട്ടം വിട്ടു ഇറങ്ങി കത്തോലിക്ക യാക്കോബ മർത്തോമാ തുടങ്ങിയുള്ള അനേക പാരമ്പര്യം വിട്ടപ്പോൾ, കോഴിവെട്ട് വിട്ടു, കമ്പം പടക്കം പെരുന്നാൾ വിട്ടു, ശ്രാക്തം വിട്ടു, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിട്ടു, ശിശുസ്നാനം വിട്ടു, കുംഭസാരം വിട്ടു, അതൊക്കെ വിടേണ്ടതാ, കാരണം അതൊന്നും വേദപുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം വിട്ടു. പക്ഷെ ചില ആളുകൾ അവരുടെ ഇടയിലുള്ള ദൈവഭയം കൂടെ വിട്ടയച്ചു പോരും, അത് മോശമായി പോയി. മനസ്സിലായോ? മറ്റേതെല്ലാം വിടണം, എന്നാൽ ദൈവഭക്തി മറ്റ് പല പ്രയോഗമുണ്ട്. ഈ വ്യവസ്ഥ തെറ്റിച്ചാണെങ്കിലും ദൈവമെന്ന് കേൾക്കുമ്പോൾ അത് വിട്ടയച്ചു പോകുന്ന വല്ലവരുമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് മടക്കിയെടുക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു അപ്പം വാഴ്ത്തി കൊടുക്കുന്നവനും കുഞ്ഞുങ്ങളെ താലോലിക്കുന്നവനും ആടിനെ എടുത്തുകൊണ്ട് നടക്കുന്നവനുമായിട്ടൊക്കെ ആ പടം മിക്കവാറും കലാകാരന്മാർ വരയ്ക്കുന്നത്. പക്ഷെ വേറൊരു പടം കൂടെ യേശുവിനുണ്ടെന്ന് മറക്കരുത്. ദേവാലയത്തിലെ അശുദ്ധി കണ്ടപ്പോൾ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി കുറുവറത്തോട് ജ്വലിക്കുന്ന ഗർജിക്കുന്ന സിംഹം പോലെ നിൽക്കുന്ന ചിത്രവും യേശുവിനുണ്ടെന്ന് നാം മറന്നു കളയരുത്. ഗോഡ് ഈസ് ലവ്, അറ്റ് ദ സെയിം ടൈം ഹീസ് എ കൺസ്യൂമിങ് ഫയർ. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടയ്ക്കാം, എല്ലാ തലകളും ഒന്നുകൂടെ വണക്കാം. ഈ ചരിത്രം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഗുണപാഠത്തിന് വേണ്ടിയാണ്. കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. ദൈവവൈതലേ, മനുഷ്യന്റെ മുൻപിൽ എത്ര നല്ല പ്രവൃത്തി അവർ ചെയ്തു, നല്ല പേര്, നല്ല ജാതി, നല്ല സഭ, നല്ല കൃത്യം അവർ ചെയ്തു, സകല ആത്മീയ ഉണർവിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നോക്കിയപ്പോൾ അത് അസൂയ കൊണ്ടും കപടഭക്തി കൊണ്ടും ദ്രവ്യാഗ്രഹം കൊണ്ടും കുടുംബജീവിതത്തിൻ്റെ തെറ്റായുള്ള ആ യോജിപ്പ് കൊണ്ടും നിറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരതാ വീഴുന്നു. ദൈവസഭയെ ഭരിക്കേണ്ടത് ആത്മീകന്മാരാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ വായിക്കുന്നു, സർവസഭയ്ക്കും മഹാഭയമുണ്ടായി. സാത്താൻ നിന്റെ ഹൃദയം കൈവശപ്പെടുത്തിയതെന്ന്? നമ്മുടെ ഹൃദയം പിശാചി കൈവശപ്പെടുത്താതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.